ബിലയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ സംഖ്യാപുസ്തകം 22 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഇസ്രായേലിനെ ശപിക്കുവാനായി ബിലയാം വളരെ മോശമായ ഒരു കാര്യം ചെയ്തതാണ് നാം കാണുന്നത്.
ദൈനംദിന ജീവിതത്തിൽ എത്രയെത്ര തീരുമാനങ്ങളാണ് നാം എടുക്കേണ്ടി വരുന്നത്. ഒന്നിൽ തെറ്റിയാൽ തെറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ. അതത് സമയത്ത് നമുക്ക് ആവശ്യമായ ആലോചനകൾ നൽകി വഴി തെറ്റാതെ നമ്മെ നടത്തുവാൻ നമ്മുടെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മാർഗനിർദ്ദേശികയാണ് വിശുദ്ധ ബൈബിൾ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം നയിക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. താങ്കൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ജീവസന്ദേശം എന്ന ഈ പ്രോഗ്രാമിലൂടെ സഹോദരൻ ജോർജ് ഫിലിപ്പ് അതിനായി താങ്കളെ സഹായിക്കും. തുടർന്ന് ശ്രദ്ധിച്ചാലും
മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉൾക്കൊള്ളുന്ന ദൈവവചനം ദൈവം നമുക്ക് നൽകി. എന്നാൽ സാത്താൻ അതിൽ മായം ചേർത്ത് വളരെ വിരൂപമാക്കുവാൻ ശ്രമിച്ചു. രുചി കൂട്ടുവാനായിട്ടുള്ള ശ്രമത്തിലാണ് അവൻ അത് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥമായ ദൈവവചനം ഏതാകുന്നു എന്നറിയുവാൻ കഴിയാത്ത വിധം അതിൽ മായം ചേർക്കുവാൻ ശത്രു ശ്രമിച്ചു. ഇത് എന്നാണ് ആരംഭിച്ചത് എന്നറിയുന്നത് പ്രയോജനകരമായിരിക്കില്ലേ? സഭാചരിത്രത്തിലെ 3-ാം കാലഘട്ടമായ പെർഗമോസ് കാലത്തേക്ക് വന്നാൽ ഇതേക്കുറിച്ച് കൂടുതലായി അറിയുവാൻ നമുക്ക് സാധിക്കും. AD 314 മുതൽ 590 വരെയുള്ള കാലഘട്ടമാകുന്നു പെർഗമോസ് സഭ പ്രതിനിധീകരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി. ഈ കാലയളവിനെ ഇഷ്ടത്തിന് വഴങ്ങിയ സഭായുഗം എന്ന് വിളിക്കാവുന്നതാണ്. ഇഷ്ടത്തിന് വഴങ്ങിയ സഭായുഗം. സ്മുർണയിലെ സഭയെ കഠിനമായി പീഡിപ്പിക്കുക വഴി സാത്താൻ ഒരു വലിയ പാഠം പഠിച്ചു. അതായത് പീഡനം സഭ അതിവേഗം വളരുവാൻ മാത്രമേ ഉതകൂ എന്ന പാഠം. പീഡനം മൂലം സഭ അതിവേഗം വളരും, നിലനിൽക്കുന്ന ഒരുണർവിലേക്ക് സഭയെ നയിക്കും എന്നുള്ള യാഥാർത്ഥ്യം സാത്താൻ മനസ്സിലാക്കി. സഭയെ ക്രൂരമായി പീഡിപ്പിച്ച 10 റോമൻ ചക്രവർത്തിമാരുടെ സമയത്തെക്കുറിച്ച് നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായല്ലോ. ഇവരിൽ വെച്ച് ഏറ്റവും ക്രൂരമായി പീഡനമഴിച്ചുവിട്ട ചക്രവർത്തിയായിരുന്നു ഡയോക്ലിഷ്യൻ. സഭയുടെ മേൽ ഡയോക്ലിഷ്യൻ നടത്തിയ വിഫലമായ ആക്രമണത്തിന് ശേഷം റോമിലെ ചക്രവർത്തിയായി വന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്നു. കുസ്തന്തിനോസ് എന്ന് സാധാരണ അറിയപ്പെടുന്ന വ്യക്തി. ഈ കോൺസ്റ്റന്റൈൻ അദ്ദേഹത്തിന്റെ ഭരണത്തോടെ ഏതാണ്ട് 4, 5, 6 നൂറ്റാണ്ടുകളിലെ ക്രിസ്തീയ സഭയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി. ഈ മാറ്റത്തെക്കുറിച്ച് നാം അല്പമായി അറിഞ്ഞിരിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. സഭയും ലോകവുമായി ഇടകലർന്ന കാലം ഇതായിരുന്നു എന്നോർക്കണം. ഗലേറിയസ് ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം റോമിലെ സിംഹാസനത്തിനു വേണ്ടി കോൺസ്റ്റന്റൈനും മാക്സെൻഡിയസുമായി മത്സരിച്ചു. ഇതിനോടകം തന്നെ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിത്വത്തോട് ആകർഷിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ഒരു സ്വപ്നം ഒരു ദിവസം കണ്ടു. തീ പോലുള്ള ഒരു ക്രൂശിന്റെ രൂപം ആകാശത്തിൽ നിൽക്കുന്നു. അതിനോട് ചേർന്ന് ഈ അടയാളത്തോടെ നീ വിജയിക്കുക എന്നൊരു ശബ്ദവും കേട്ടു. ഈ ദർശനം ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതാകുന്നു എന്നും അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ച ക്രൂശിന്റെ അടയാളവുമായി മുന്നേറാം എന്നുണ്ടെങ്കിൽ തന്റെ ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കാം എന്നും അവൻ വിശ്വസിച്ചു. അങ്ങനെ കുസ്തന്തിനോസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും തന്നെ തന്നെ ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഊഹിക്കുവാൻ പോലും കഴിയാത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സഭയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കൂ. ഇനിയും പീഡനമില്ല എന്ന് മാത്രമല്ല, ചക്രവർത്തിയും രാജ്യത്തിന്റെ മതവും ക്രിസ്ത്യാനിത്വമായിരിക്കുന്നു. കോൺസ്റ്റന്റൈന്റെ ഈ മാനസാന്തരത്തെ നിർവ്യാജമായ ഒന്നായി അംഗീകരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു വസ്തുത എന്തെന്നാൽ കോൺസ്റ്റന്റൈന് ഒന്നുകിൽ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ നിലവാരത്തിലുള്ള ഒരു അറിവേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരിക്കലും യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചിരുന്നില്ല. ചക്രവർത്തിയിലുണ്ടായ മാറ്റം ക്രിസ്തീയത്വത്തിന് ഗുണം ചെയ്തോ അതോ യഥാർത്ഥത്തിൽ ദോഷമായിരുന്നോ എന്ന് തർക്കിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. മുൻപോട്ട് പഠിക്കുമ്പോൾ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അദ്ദേഹം ചെയ്ത പ്രശംസനീയമായ ഒരു കാര്യം അന്നത്തെ സഭകളിൽ ഉപയോഗിക്കുന്നതിനായി തിരുവചനത്തിന്റെ 50 കോപ്പികൾ ഉണ്ടാക്കുന്നതിന്റെ ചുമതല റോമിലെ ബിഷോപ്പായിരുന്ന യൂസുബിയസിനെ അദ്ദേഹം ഏൽപ്പിച്ചു എന്നതാണ്. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ദൈവവചനത്തിന്റെ ഏറ്റവും പുരാതനമായ ചില കോപ്പികൾ അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ. കുസ്തന്തിനോസ് റോമിന്റെ ഭരണാധികാരിയായപ്പോൾ വാസ്തവത്തിൽ അവൻ പാശ്ചാത്യ ലോകത്തിന്റെ മൊത്തം ഭരണാധികാരിയാകുകയായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സ്വയം വിശേഷിപ്പിക്കുന്ന സംരക്ഷകൻ ആയി വന്ന കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിത്വത്തിന് അനുകൂലമായ ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും ക്രിസ്തീയ വിശ്വാസികൾക്ക് അനേകം ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും ചെയ്തു. സഭയുടെ പ്രവർത്തനങ്ങൾക്കായി ഖജനാവിൽ നിന്നും പണം നൽകുകയും അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ ക്രിസ്തീയ ആരാധനയ്ക്കായി പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ നീക്കത്താൽ യാതൊരു വിശ്വാസവുമില്ലാത്ത ആയിരങ്ങൾ ക്രിസ്ത്യാനികളായിത്തീർന്നു. ക്രിസ്തീയ സഭയെ നാശത്തിലേക്ക് നയിച്ച ഒരു നീക്കമായിരുന്നു ഇതെന്ന് പറയേണ്ടതില്ലല്ലോ. ചക്രവർത്തിയെ പ്രസാദിപ്പിക്കുവാനായി ഈ പറഞ്ഞ സഭാ നേതാക്കന്മാർ വിജാതീയ ആചാരങ്ങൾക്ക് സമമായ ആചാരങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു അനുരഞ്ജനം മറ്റൊന്നിലേക്ക് നയിച്ചു എന്നത് വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായി ആരംഭത്തിൽ തോന്നിയത് വലിയ ശാപമായി തീർന്ന ചരിത്രമാണ് സഭയുടേത്. ക്രിസ്തീയ വിശ്വാസവുമായി ഒരു വിധത്തിലും യോജിക്കാത്ത അനേകം പരിചയങ്ങൾ, അനേകം ആചാരങ്ങൾ സഭയിൽ കടന്നുകൂടി. ഈ പറഞ്ഞതിനു ശേഷമുള്ള 3 നൂറ്റാണ്ടുകളിൽ ജാതികളിൽ ആരംഭിച്ചതും വചനവിരുദ്ധവുമായ അനേകം ആചാരങ്ങൾ ക്രിസ്തീയ സഭയിലേക്ക് സ്വീകരിക്കുകയും ആയത് സഭയുടെ തീക്ഷ്ണതയും സുവിശേഷീകരണ ആവേശവും നശിപ്പിക്കുകയും ചെയ്തു. സഭ ലോകപ്രകാരമുള്ള ഏതൊരു സംഘടനയും പോലെ മാത്രമാകുന്നു എന്ന ചിന്ത അനേകരിലും ഉണ്ടാകുവാനിടയായി. ഈ കാലയളവിൽ സഭയിൽ കയറിക്കൂടിയ ചില വിജാതീയ ആചാരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിജാതീയത്വത്തിന്റെ സ്വാധീനം സഭയിൽ ഓരോ വർഷവും പടിപടിയായി വർദ്ധിച്ചു വന്നു. സഭ തന്നെ തന്നെ ഗൂഢതത്വത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഒളിപ്പിച്ചു. ബാബിലോണിയൻ യോഗാത്മക പ്രസ്ഥാനത്തോട് വളരെ ശക്തമായ സാമ്യം സഭയിലെ ഈ ആചാരങ്ങൾക്കുണ്ടായിരുന്നു. ബാബിലോണിയൻ എന്ന് പറയുമ്പോൾ തന്നെ വിഗ്രഹാരാധനയുടെയും മ്ലേച്ഛതയുടെയും പര്യായമാകുന്നു എന്നോർക്കണം. ഈ സമയത്ത് വിജാതീയ ആചാരമായിരുന്ന കൊന്ത നമസ്കാരം അല്ലെങ്കിൽ കൊന്തചൊല്ല് ആരംഭിച്ചു. ഇത് ജാതികളെ അനുകരിച്ച് ചെയ്തതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പുരോഹിതന്മാരും കന്യാസ്ത്രീമാരും അവിവാഹിതത്വവ്രതം അനുഷ്ഠിക്കുന്ന ഏർപ്പാട് സഭയിൽ ആരംഭിച്ചു. ഇതും വചനാനുസരണമാകുന്നു എന്ന് തെളിയിക്കാവുന്ന യാതൊന്നും ഇല്ല. മറിച്ച് ജാതീയ ആചാരത്തിലെ പതിവ്രതയായ കന്യകകൾ വെസ്റ്റൽ വെർജിൻസ് എന്നുള്ള ആ ഏർപ്പാടിന് സമമായ ഒരു നടപടിയായി. നമ്മുടെ രാജ്യത്തൊക്കെ ദേവദാസിമാരുണ്ടായിരുന്നതുപോലെ ഉള്ളതാണ് ഈ പതിവ്രതയായ കന്യകകൾ എന്ന കാര്യം ഓർക്കണം. ഇതിനെ അനുകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശമായ ഒരു രീതിയിലാകണമെന്നില്ല, എന്നാൽ ആ പരിചയത്തെ അനുകരിച്ച് ഇവിടെയും സഭയിൽ ഇതുപോലെ ആചരിക്കുവാനായിട്ട് തുടങ്ങി. ഈ കാലയളവിൽ സഭയിൽ കയറിക്കൂടിയ വചനാനുസരണമല്ലാത്ത ചില ആചാരങ്ങളാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. ക്രമേണ ഈ മാറ്റങ്ങൾ ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥ പടിപ്പീരിനേക്കാൾ പ്രചാരം നേടി എന്നത് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. AD 300 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയിൽ കൂടി. 300 തന്നെ ക്രൂശിന്റെ രൂപമുണ്ടാക്കുന്നതും ആരാധിക്കുന്നതും ആരംഭിച്ചു. AD 375 വിശുദ്ധന്മാരെയും ദൂതന്മാരെയും ആരാധിക്കുന്നത് തുടങ്ങി. AD 394 ദിവ്യബലി മാസ് ആദ്യമായി സ്ഥാപിച്ചു. AD 431 കന്യാമറിയത്തിനെ ആരാധിക്കുന്നതിന് ആരംഭമിട്ടു. AD 500 ആത്മായക്കാരിൽ നിന്നും വ്യത്യസ്തമായി പുരോഹിതന്മാർ വസ്ത്രധാരണം ചെയ്യുവാൻ ആരംഭിച്ചു. AD 526 അന്ത്യകൂദാശ അഥവാ അന്ത്യതൈലാഭിഷേകം തുടങ്ങി. AD 593 ബസ്പുർക്കാന അഥവാ മരണാനന്തര ശുദ്ധീകരണ സ്ഥലം എന്നൊരു ഉപദേശം സഭയിൽ ചേർത്തു. AD 600 ലത്തീൻ ഭാഷയിൽ ആരാധനകൾ നടത്തുവാൻ തുടങ്ങി. 600 തന്നെ മറിയത്തിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നോക്കണേ എങ്ങനെയാകുന്നു ഓരോ ആചാരങ്ങൾ സഭയിൽ കടന്നുകൂടിയതെന്ന്. AD 312 മുതൽ സഭ അതിൻ്റെ ആചാരങ്ങളിൽ കൂടുതൽ റോമയും വളരെ കുറച്ചു മാത്രം ക്രിസ്തീയവും ആയിത്തീർന്നു. ഞാൻ വീണ്ടും പറയാം, AD 312 മുതൽ സഭ അതിൻ്റെ ആചാരങ്ങളിൽ കൂടുതൽ റോമയും കൂടുതൽ റോമാമതവും വളരെ കുറച്ചു മാത്രം ക്രിസ്തീയവും ആയിത്തീർന്നു. ഇന്നത്തെ റോമാസഭ അതിൻ്റെ വംശപരമ്പര പിറകോട്ട് നോക്കിയെന്നാൽ AD 312 അപ്പുറം പോവുകയില്ല. അതുവരെ സഭ സ്വതന്ത്രമായുള്ള പ്രാദേശിക കൂടിവരവുകളായിരുന്നു. AD 312 വരെ സഭ സ്വതന്ത്രമായുള്ള പ്രാദേശിക കൂടിവരവുകളായിരുന്നു. എപ്പോഴൊക്കെ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കേണ്ടി വന്നാലും അങ്ങനെ പ്രവർത്തിക്കുകയും അതേസമയം തന്നെ ഏതെങ്കിലും മാനുഷിക കേന്ദ്ര അധികാരത്തിന് കീഴിൽ അല്ലാതിരിക്കുന്നതുമായിരുന്നു സഭ. സഭായുഗത്തിൽ മൂന്നാമത്തെ കാലയളവിൽ സഭ ലോകവുമായി ബന്ധം കൂടുകയും ലോകം അംഗീകരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അതിൻ്റെ ആത്മീക അനുഗ്രഹത്തിൽ നിന്നും അതിൻ്റെ ആത്മീക ശക്തിയിൽ നിന്നും സഭ വീണുപോയി. ഈ വീഴ്ചയിൽ നിന്നും പിന്നീട് സഭ മൊത്തത്തിൽ ഒരിക്കൽ പോലും എഴുന്നേറ്റിട്ടില്ല. പീഡനത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നത് അനുരഞ്ജനം നേടി എന്നോർക്കണം. ഈ അവസ്ഥയോട് വളരെയേറെ സാമ്യം ഈ കാലങ്ങളിൽ നാം കാണുന്നില്ലേ? ഭാരതത്തിലെ ക്രിസ്തീയ സഭയിലും സകലവിധ ജാതീയ ആചാരങ്ങളും കടന്നുകൂടി. പെർഗമോസിലെ സഭയോട് തന്നെക്കുറിച്ച് തന്നെ കർത്താവ് പറയുന്നത് മൂർച്ചയേറിയ ഇരുവായിത്തല വാൾ ഉള്ളവൻ എന്നാണ്. ഇത് ദൈവവചനത്തെ കാണിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. സാത്താന്റെ സിംഹാസനമുള്ളയിടത്ത് സാത്താൻ പാർക്കുന്നയിടത്ത് തന്നെയായിരുന്നു പെർഗമോസ് സഭയും പാർത്തിരുന്നത്. വളരെയേറെ പ്രതികൂലമായ ഒരു ചുറ്റുപാടിലാകുന്നു പെർഗമോസ് സഭ കഴിഞ്ഞുകൂടിയിരുന്നത്. തന്റെ ജനം ജീവിക്കുന്ന ചുറ്റുപാട് എന്താണെന്ന് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. അവനറിയാം നാം എവിടെയാണ് ജീവിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ് അവരെ പ്രശംസിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞത്. ഒന്ന്, അവർ ജീവിക്കുന്ന സാഹചര്യം കർത്താവ് അറിയുന്നുവെന്ന്. 2, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന്. 3 പ്രശംസ, നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല എന്ന്. ഇത് ക്രിസ്തീയ ഉപദേശത്തെ മൊത്തത്തിലാകുന്നു സൂചിപ്പിക്കുന്നത്. കർത്താവ് അവരെ ഉപദേശപരമായ വിശ്വസ്തതയ്ക്ക് പ്രശംസിച്ചു. എന്റെ വിശ്വാസം എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്. അതേക്കുറിച്ച് കർത്താവ് വിവരിക്കുന്നത് എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. അന്തിപ്പാസ് ഒരു രക്തസാക്ഷിയായിരുന്നു. ഇതിലുപരി നമുക്കൊന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ഒരുപക്ഷേ പെർഗമോസിലെ ഒന്നാമത്തെ രക്തസാക്ഷി ആയിരുന്നിരിക്കും അന്തിപ്പാസ്. അവനുശേഷം ഒരു വലിയ കൂട്ടം രക്തസാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വന്നേക്കാം. ഇതുവരെ പെർഗമോസ് സഭയോട് കർത്താവിന് പറയുവാനുണ്ടായിരുന്നത് അവരുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇനിയും അവരിലുള്ള രണ്ട് കുറവുകളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. 14-15 വാക്യങ്ങൾ, 2 Corinthians 14-15. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവർണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. പെർഗമോസിലെ സഭയെ കർത്താവ് കുറ്റപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ ബിലയാമിന്റെ ഉപദേശവും നിക്കോലാവിയരുടെ ഉപദേശവുമാകുന്നു. ഈ ബിലയാമിന്റെ ഉപദേശം യൂദായുടെ ലേഖനം 11 പറഞ്ഞിരിക്കുന്ന ബിലയാമിന്റെ വഞ്ചനയിൽ നിന്നും വ്യത്യസ്തമാണ്. ബിലയാമിന്റെ വഞ്ചന എന്നാൽ
ഇസ്രായേൽ മക്കൾ പാപികളായിരുന്നതിനാൽ ദൈവം അവരെ ശപിക്കുമെന്ന് ബിലയാം ചിന്തിച്ചതാണ്. അതാണ് അവന്റെ വഞ്ചന അല്ലെങ്കിൽ തെറ്റ്. ഇനിയും ബിലയാമിന്റെ ഉപദേശം 2 പത്രോസ് 2:15 പറഞ്ഞിരിക്കുന്ന ബിലയാമിന്റെ വഴിയിൽ നിന്നും വ്യത്യസ്തമാണ്. ബിലയാമിന്റെ വഴി അത്യാഗ്രഹമായിരുന്നു. എന്നാൽ ഇവിടെ നാം ഇപ്പോൾ പഠിക്കുന്ന ഈ വാക്യത്തിൽ ബിലയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് അഥവാ പഠിപ്പീരിനെ കുറിച്ചാണ് പറയുന്നത്. ബിലയാമിന്റെ ഉപദേശത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ സംഖ്യാപുസ്തകം 22 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ നാം അറിഞ്ഞിരിക്കണം. ഇസ്രായേലിനെ ശപിക്കുവാനായി ബിലയാം വളരെ മോശമായ ഒരു കാര്യം ചെയ്തതാണ് നാം കാണുന്നത്. മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇസ്രായേൽ മക്കൾ തന്റെ രാജ്യത്തുകൂടി വരുന്നു എന്ന് കേട്ട മോവാബ്യ രാജാവായ ബാലാഖ് ആകെ ഭയം നിറച്ചു. ഇസ്രായേൽ മക്കളെ നേരിടുവാൻ പല മാർഗങ്ങൾ ബാലാഖ് ആലോചിച്ചതിൽ സൗകര്യപ്രദമായി തോന്നിയതാണ് പ്രവാചകനായ ബിലയാമിനെ കൊണ്ടുവന്ന് ഇസ്രായേൽ മക്കളെ ശപിക്കുക. തന്റെ പ്രവചനവരം ഇസ്രായേൽ മക്കൾക്കെതിരായി ഉപയോഗിക്കുവാൻ ബിലയാമിനെ ബാലാഖ് നിർബന്ധിച്ചു. അങ്ങനെ ബാലാഖ് പറഞ്ഞ കൂലി കൊതിച്ച് അവനോടൊപ്പം പോയി ബിലയാം തന്റെ കൈവശമുണ്ടായിരുന്ന അടവുകളെല്ലാം പ്രയോഗിച്ചു നോക്കി. എന്നാൽ അവൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ദൈവം ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതത്രേ. ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായി ബിലയാം വായി തുറന്നപ്പോഴൊക്കെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അനുഗ്രഹിക്കുന്നതായിരുന്നു. സംഖ്യാപുസ്തകം 23, 24 അധ്യായങ്ങളിൽ ബിലയാം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര ശ്രേഷ്ഠമായവയാണ്. ഇത്ര ശ്രേഷ്ഠമായി ദൈവിക അരുളപ്പാടുകൾ അറിയിച്ച ഒരു പ്രവാചകൻ ഉപദേശിക്കുന്നത് തെറ്റിപ്പോകുവാൻ എങ്ങനെ സാധിക്കും എന്നാണ് അനേകരും കരുതുന്നത്. ബിലയാമിന്റെ വാക്കുകൾ എത്ര ഭക്തി നിർഭരമായവയായിരുന്നു. എന്തെല്ലാം തന്നാലും ദൈവത്തിന്റെ അരുളപ്പാടുകൾക്കപ്പുറം പറയില്ല എന്ന് ആണയിട്ട് പറഞ്ഞ ബിലയാമോളം വിശുദ്ധനായി ആരുള്ളൂ എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ബിലയാമിന്റെ തനി നിറം കാണണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരണം. രഹസ്യമായി അവൻ ഉപദേശിച്ച കാര്യം എന്തായിരുന്നു എന്ന് നമ്മുടെ കർത്താവാണ് വെളിപ്പെടുത്തുന്നത്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം. മോവാബ്യ സ്ത്രീകളുമായി മിശ്ര വിവാഹത്തിൽ ഏർപ്പെട്ട് ഇസ്രായേലിനെ എങ്ങനെ ദുഷിപ്പിക്കാമെന്ന് ബിലയാം ബാലാക്കിനെ ഉപദേശിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്കും ഭക്ഷണങ്ങൾക്കും വിളിച്ച് വശീകരിക്കുന്നതിനായി മോവാബ്യ സ്ത്രീകളെ നിയോഗിക്കുന്നതിന് ബിലയാം ഉപദേശിച്ചു. വിഗ്രഹാർപ്പിതം തിന്നുക, ദുർനടപ്പ് ആചരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന് അറുപ്പാണെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് അറുപ്പായ കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ മുൻപിൽ ഇടർച്ച വയ്ക്കുക. ഈ ഉപദേശത്തിന്റെ ഭയങ്കരത്വം ചിന്തിച്ചു നോക്കുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഉപദേശിക്കുന്ന ആൾ, രണ്ട് ഉപദേശം. ഈ മഹാപാതകം ഉപദേശിക്കുന്ന ആൾ രംഗത്തില്ല എന്നതാണ് വിചിത്രം. അയാളെ കാണപ്പെടുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ മാത്രം പറയുന്ന അതിവിശുദ്ധനായ ഒരു വ്യക്തിയായിട്ടാണ്. അയാളുടെ വാക്കുകളും അവതരണ രീതിയുമൊക്കെ കേട്ടാൽ നിൽക്കുന്ന മരം ചാഞ്ഞുപോകും. എന്തൊരു ഭക്തി! സംഖ്യാപുസ്തകം 24:16 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതന്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്. ഓഹ്, എന്തൊരു ഭക്തി! ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ഇവൻ മോശയേക്കാളും യോശുവയേക്കാളും അധികം ദൈവത്തോട് അടുത്തവനാണെന്ന് തോന്നും. എന്നാൽ ഇവന്റെ രഹസ്യമായ ഉപദേശം ശ്രദ്ധിച്ചാലും, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പാരവെയ്പ്പാണ് പണി. പുറമേ കണ്ടാൽ പരിശുദ്ധൻ, എന്നാൽ രഹസ്യ ജീവിതം ആകെ തകർന്ന അവസ്ഥ. പ്രസംഗപീഠങ്ങളിൽ പരിശുദ്ധരായി പ്രത്യക്ഷപ്പെടുന്ന എത്രയോ ബിലയാമുകളാണ് ഇന്ന് ക്രിസ്തീയ മണ്ഡലങ്ങളിൽ കാണപ്പെടുന്നത്. അവരുടെ രഹസ്യ ജീവിതത്തിലെ അശുദ്ധികൾ കർത്താവിന് മാത്രമേ വെളിപ്പെടുത്തുവാൻ സാധിക്കൂ. ലൈംഗിക പാപങ്ങൾ കടിമപ്പെട്ട എത്രയെത്ര പ്രസംഗകർ, തങ്ങളായിരിക്കുന്ന തെറ്റായ അവസ്ഥയെക്കുറിച്ച് യാതൊരു പാപബോധവും ഇല്ലാത്തവർ, രഹസ്യ ജീവിതം കുത്തഴിഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ഇവരുടെ ഉപദേശങ്ങൾ എത്ര മഹത്തായിരുന്നാലും ഓർക്കണം, അതിന് യാതൊരു വിലയും ജനഹൃദയങ്ങളും ഉണ്ടാകുകയില്ല, കർത്താവ് അത് ആദരിക്കുകയുമില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ മറ്റേതിനേക്കാളുമൊക്കെ ഹൃദയസ്പർശിയായി തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് ജീവിത വിശുദ്ധിയാണ്. പിന്നെ ശരിയായ ഉപദേശവും ജീവിത വിശുദ്ധിയും ശരിയായ ജീവിതവും ഒരുമിച്ച് പോകുന്നതാകുന്നു എന്ന കാര്യം ഓർക്കണം. ഉപദേശമുണ്ട്, ജീവിതം തെറ്റിയതാണെങ്കിൽ അതാണ് ബിലയാം. ഇനിയും ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഉപദേശം വചനാനുസരണം അല്ലാത്ത പക്ഷം അതിനെ ദൈവം മാനിക്കില്ല. അങ്ങനെ ബിലയാം ദൈവത്താൽ അംഗീകരിക്കപ്പെടാത്തവനായിരുന്നു. ഇനിയും അവന്റെ ഉപദേശത്തിന്റെ പ്രത്യേകതയൊന്നു നോക്കാം. ബിലയാമിന്റെ ഉപദേശപ്രകാരം ദൈവഹിതത്തിന് വിപരീതമായി ഇസ്രായേൽ മക്കൾ മോവാബ്യരുമായി മിശ്രവിവാഹത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇസ്രായേൽ മക്കൾ സാമൂഹ്യമായും ആത്മീയമായും മലിനപ്പെട്ടു. പെർഗമോസിലെ സഭ ഈ പറഞ്ഞ അവസ്ഥയിലായിരുന്നു. അവർ ക്രിസ്തുവിന്റെ നാമത്തോട് വിശ്വസ്തരായിരുന്നെങ്കിലും ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ലെങ്കിലും അവർ ലോകത്തിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം നയിച്ചില്ല. പിന്നെയോ വിജാതീയത്വവുമായി കൂടിക്കലർന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജാതീയത്വം സാധാരണ ചെയ്യാറുള്ളതുപോലെ സഭയെ കീഴടക്കി. പെർഗമോസ് പ്രതിനിധീകരിക്കുന്ന സഭായുഗത്തിലെ പ്രത്യേക കാലയളവിൽ AD 313 മുതൽ 599 വരെ ഉള്ള ആ കാലയളവിൽ മാനസാന്തരപ്പെടാത്ത ലോകം സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ സമ്പ്രദായങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചേർന്നു പോകുവാനുള്ള സമ്മർദ്ദം വളരെയാണ്. ഒരു ദൈവപൈതൽ പരിശുദ്ധാത്മാവിന്റെ പരിമിതിയില്ലാത്ത ശക്തി പ്രാപിക്കുന്നത് അവൻ ദൈവഹിതത്തോട് അനുസരണമുള്ളവനായിരിക്കുമ്പോഴാണ്. അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ലോകവുമായി ചേർന്നു പോവുകയും ചെയ്യുമ്പോൾ അവൻ ശക്തിഹീനമായൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും അതവനെ നശിപ്പിക്കുകയും ചെയ്യും. ഇതല്ല ഇന്ന് സഭയ്ക്ക് പറ്റിയ വീഴ്ച. കർത്താവിന്റെ സഭ ലോകവുമായി വേഴ്ചയിലായി. സഭ മൊത്തത്തിലും വ്യക്തികൾ തനിയെയും ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകുന്നു. ഇതാണ് ക്രിസ്തീയത്വം എന്നെല്ലാവരും കരുതുന്നു. തന്മൂലം സാക്ഷ്യമില്ലാത്ത അവസ്ഥ. വിശുദ്ധിക്കും വേർപാടിനും സ്ഥാനമില്ലാത്തിടത്ത് എന്ത് സാക്ഷ്യം? ലോകം നോക്കുമ്പോൾ സഭയേക്കാൾ തങ്ങൾ നല്ലവരാണെന്നും സഭയിൽ ആകർഷകമായതൊന്നും ഇല്ല എന്നും കാണുന്നു. സകല ദൈവീക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തി സഭ മുൻപോട്ട് പോകുന്നു. ബിലയാമിന്റെ ഉപദേശം മാത്രമല്ല പെർഗമോസിൽ, നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും ഉണ്ടായിരുന്നു. ഈ നിക്കോലാവിയരുടെ ഉപദേശം എഫസോസിലെ സഭ പകച്ചിരുന്നു എന്ന് നാം കണ്ടതാണ്. എന്നാൽ പെർഗമോസിലെ സഭയിൽ ആ ഉപദേശം സ്വീകരിക്കുന്നവരുണ്ടായിരുന്നു. ഈ നിക്കോലാവിയരുടെ ഉപദേശം എന്താകുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയില്ല എങ്കിലും ഇത് ജ്ഞാനവാദത്തിന്റെ ഒരു രൂപം നിക്കോലാവിയൻ എന്ന വ്യക്തി പ്രചരിപ്പിച്ചിരുന്നതായിരിക്കും. ക്രിസ്തീയ പെരുമാറ്റങ്ങളിൽ സ്വാതന്ത്ര്യം നൽകുന്നതും ആയത് എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യത്തെ അവഗണിച്ച് മതപരമായ ആചാരങ്ങൾ ചെയ്യുവാൻ പ്രത്യേക ആളുകളെ, അതായത് പുരോഹിത വർഗത്തെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലെത്തിയതായിരിക്കും. കർത്താവ് പറയുന്നത് താനത് പകയ്ക്കുന്നു എന്നത്രേ. അതുകൊള്ളാം. കർത്താവ് സ്നേഹിക്കുന്നവനും ചിലത് വെറുക്കുന്നവനും കൂടിയാകുന്നില്ലേ? അവിടുന്ന് വെറുക്കുന്ന കാര്യങ്ങളിൽ നാം വ്യാപൃതരാകുവാൻ ഇടയാകാതെ സൂക്ഷിക്കണം. കർത്താവ് വെളിപ്പെടുത്തിയ ഈ കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് തുടർന്ന് പഠിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലായിത്തീരുവാൻ താങ്കളെ ശക്തീകരിക്കട്ടെ. ലഭിച്ച അറിവിനനുസരിച്ച്, വെളിപ്പെട്ട സത്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ താങ്കളെ ഒരുക്കട്ടെ.
വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി മലയാളം TTB@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഹരിപാ